അധ്യായമഞ്ച്, പേജ് 34. ഷർട്ട്. ഷർട്ട് നന്നായി വെള്ളത്തിൽ മുക്കി കല്ലിന്മേൽ വെച്ചു. സോപ്പ് തേച്ച് പതപ്പിച്ചു. നന്നായി കുത്തി തിരുമ്പി. ദിനകരൻ എന്തുകൊണ്ട് മൂന്നാമതൊരു ഷർട്ട് വാങ്ങിക്കൂടാ എന്ന് ചിന്തിച്ചു. അതുകൊണ്ടാണല്ലോ സ്കൂൾ വിട്ട് വന്നിട്ട് സിധുവിന് ദിനകരൻ്റെ ഷർട്ട് കഴുകിയിടേണ്ടി വന്നത്. ചാണകത്തിൻ്റെ നിറത്തിലും ചാരത്തിൻ്റെ നിറത്തിലുമുള്ള രണ്ട് ഷർട്ടുകളാണ് ദിനകരനുള്ളത്. അത് ചാണകത്തിൻ്റെ നിറമുള്ളതിൻ്റെ കാലം കഴിയാറായി. ഇപ്പോൾ എവിടേക്ക് പോകാനും ചാരത്തിൻ്റെ നിറമുള്ള ഷർട്ട് മാത്രം. അതാണ് സിധു കുത്തിത്തിരുമ്പുന്നത്. അന്നന്നത്തെ വസ്ത്രങ്ങൾ ദിനകരൻ തന്നെയാണ് കഴുകിയിടുന്നത്. സിധുവും അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമാണ്. സിധുവിന് വിരോധമില്ല. പക്ഷേ സിധു കഴുകിയാൽ ഷർട്ട് വെളുക്കില്ല. അങ്ങനെയൊന്നുമില്ല. നീ കഴുകിയാലും ഞാൻ കഴുകിയാലും അമ്മ കഴുകിയാലും ഷർട്ട് വെളുക്കും. അമ്മ കഴുകിയാലും അധികം വെളുക്കുക. എന്നുവെച്ച് അമ്മയ്ക്ക് അമ്മയുടെ തന്നെ മുഷിഞ്ഞ തുണികൾ കഴുകാനില്ലേ? അമ്മ അത് നിന്നെ ഏൽപ്പിക്കാറില്ലല്ലോ. നിന്റെ ഷർട്ട് മുഷിച്ചത് അമ്മയല്ല, നീയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന അഴുക്കുകൾ നമ്മൾ തന്നെ കഴുകി വൃത്തിയാക്കണം. ദിനകരൻ്റെ ഉപദേശം കേട്ടു നിൽക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഷർട്ട് കഴുകിയിടുക. സിധു സന്തോഷത്തോടെ അത് ചെയ്യും. അമ്മയ്ക്ക് ദേഷ്യം വരാറുണ്ട്. നീയൊന്ന് തത്വം പറയാണ്ടിരിക്കുന്ന ആ ചെക്കൻ കഴുകിയിട്ടാലൊന്നും അഴുക്ക് പോവില്ല. വെറുതെ എന്നെ കൊണ്ട് ഇരട്ടിപ്പണി എടുപ്പിക്കല്ലേ? ദിനകരൻ സമ്മതിക്കില്ല. നീ വാ, ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ തന്നെ സിധുവിനെ ആമ്പൽകുലത്തിലേക്ക് കൊണ്ടുപോയി ഷർട്ട് കഴുകിച്ചു. രണ്ട് ദിവസമായി ദിനകരന് പനിയാണ്. അതുകൊണ്ടാണ് സിധു ദിനകരൻ്റെ ഷർട്ട് കഴുകുന്നത്. നാളെ രാവിലെ ദിനകരന് ടൗണിൽ പോകണം. അലക്കിയതൊടുത്തേ ദിനകരൻ പുറത്തേക്ക് ഇറങ്ങു. രാവിലെ ദിനകരൻ കിടന്ന് വിറക്കുകയായിരുന്നു. സിധു പേടിച്ചുപോയി. അമ്മ തുളസിയിലക്കാപ്പി ഉണ്ടാക്കി കൊടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിരുന്ന് പറയുന്നത് കേട്ടു. ഷർട്ടൊക്കെ മുഷിഞ്ഞു കിടക്കുക. ഇങ്ങോട്ട് കൊണ്ടാ, ഞാൻ കഴുകിയിടാം, അമ്മ പറഞ്ഞു. കൊടുത്തില്ല. പൂഴ്ത്തി വെച്ചു. സിധു സ്കൂൾ വിട്ടു വരാൻ കാത്തിരുന്ന് കാണും. ഭയങ്കരൻ. അതിനെന്താ, സിധുവിന് വിരോധമുണ്ടെങ്കിലല്ലേ? ചില കാര്യങ്ങൾ സിധു എത്ര ഭംഗിയായി ചെയ്യുമെന്ന് ദിനകരൻ മനസ്സിലാക്കണം. മുറ്റമടിക്കുന്ന കാര്യം നോക്കൂ, അമ്മ പോലും പ്രശംസിച്ചു. പെൺകുട്ടിയോട് ചെയ്യണേക്കാളും വൃത്തിയായിട്ടാ എൻ്റെ മോൻ മുറ്റടിക്കണേ. മുറ്റമടിക്കുമ്പോൾ ചൂല് വിടർത്തി വിശറി പോലെ പിടിക്കണം. അതിന് നല്ല പ്രാക്ടീസ് വേണം. പൂഴിമണലിൽ ഒരേപോലെ ഭംഗിയിൽ വരകൾ വീഴണം. സിധുവിൻ്റെ മണൽ വരകൾ മഴവില്ലുപോലെ വളഞ്ഞു കിടക്കും. കണ്ടാൽ കൊതിയാവും. ദിനകരൻ്റെ ഷർട്ടിൽ അഴുക്കൊന്നുമില്ല. ഇങ്ങനെ വെള്ളത്തിലിട്ട് ഉലച്ച് നന്നായി പിഴിഞ്ഞ് കുടഞ്ഞ് ചുളി നിർത്തി ഭംഗിയായി അയയിൽ വിരിച്ചിടണം. ദിനകരൻ പഠിപ്പിച്ചു. പക്ഷേ സിധുവിന് പൊക്കം പോരാ. അയക്കയറിലേക്ക് കൈയെത്തില്ല. ഈ അയക്കയർ കെട്ടിയത് ദിവ്യയും ദിനകരനും കൂടിയിട്ടാണ്. ഒരു തെങ്ങിൽ നിന്ന് മറ്റൊരു തെങ്ങിലേക്ക് നേർവര പോലെ മുറുക്കി വരച്ചു കെട്ടി. രണ്ടു പേർക്കും പൊക്കം കൂടുതലാണ്. ദിവ്യ വന്നതിൻ്റെ പിറ്റേന്ന് രാവിലെ അതിന്മേൽ അവളുടെ സാരികളും ബ്ലൗസുകളും അച്ചുവിൻ്റെ ഉടുപ്പുകളുമൊക്കെ വെള്ളമിറ്റു വീഴ്ത്തിക്കൊണ്ട് കാറ്റിലാടി ഉലഞ്ഞു. സിധുവും അച്ചുവും കൂടി അതിൻ്റെ താഴെ ഓടിക്കളിച്ചപ്പോൾ സിധുവിന് ബോംബെ മണത്തു. സിധുവിൻ്റെയും ദിനകരൻ്റെയും ചേച്ചിയാണ് ദിവ്യ. അവൾ ഭർത്താവിൻ്റെ കൂടെ ബോംബെയിലാണ്. ഒരു മകനുണ്ട്, അച്ചു. എല്ലാ പത്താം ഉദയത്തിനും ദിവ്യയും അച്ചുവും ആദിയിൽ വരും. ബാലേട്ടൻ വല്ലപ്പോഴുമേ വരൂ. ബാലേട്ടൻ അവിടെ തയ്യൽക്കടയാണ്. കട പൂട്ടിയിട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബാലേട്ടൻ വരാത്തത്. ആദിയിലെത്തിയാൽ പിന്നെ ദിവ്യയ്ക്ക് വെള്ളത്തിൽ നിന്ന് കയറില്ല. വെള്ളം കണ്ടായിപ്പോൾ എനിക്ക് എന്ത് പ്രാന്ത, അവൾ പറയും. എന്നിട്ടവൾ ആമ്പൽക്കുളത്തിൽ മുങ്ങിക്കിടക്കും. അച്ചുവിനും അതിഷ്ടമാണ്. ബോംബെയിൽ ദിവ്യ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളമോ കിണറോ ഇല്ല. കുഴൽ വെള്ളം വല്ലപ്പോഴും വന്നാലായി. ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോഴത്തെ ഉന്തും തള്ളും വഴക്കും ഭയങ്കരമാണ്. വീണ് കൈയൊടിഞ്ഞിട്ടുണ്ട് ചിലരുടെയൊക്കെ. പത്ത് കുടം വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ 100 കുടത്തിന് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടാവും. ഒരു കൊല്ലത്തെ അഴുക്ക് മുഴുവൻ പോയി കിട്ടി. ആമ്പൽപ്പൂ മണക്കുന്ന വെള്ളത്തിൽ നിന്ന് കുളി കഴിഞ്ഞു കയറുമ്പോൾ ദിവ്യ സന്തോഷത്തോടെ പറയും. പത്താമതയും കഴിഞ്ഞു പോകുമ്പോഴേക്കും കൊഴിഞ്ഞുപോയ മുടിയൊക്കെ തിരിച്ചു വരണമെന്ന പ്രതീക്ഷയിലാണത്രേ അവൾ ആമ്പൽക്കുളത്തിൽ മുങ്ങിക്കിടക്കുന്നത്.